പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 23-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന് നിസ്തുല നാമത്തിലുള്ള വന്ദനം അറിയിക്കട്ടെ. വേദപുസ്തകത്തിലെ 23-ാമത്തെ പുസ്തകമായ യശയ്യാ പ്രവചനത്തിൽ നിന്നാണ് ഇന്ന് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. BC 740-നും 680-നും ഇടയിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് യശയ്യാ പ്രവാചകന്റെ പുസ്തകം. യശയ്യാവ് യഹൂദയിലെ യഹൂദന്മാരോട് പ്രവചിപ്പാൻ ഇടയായി തീർന്നു. യഹൂദയെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ചുമാണ് യശയ്യാവ് പ്രവചിച്ചതെന്ന് യശയ്യാ പ്രവചനം 1:1, 2:1 വാക്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നു. അതുപോലെ യശയ്യാവിന്റെ പ്രവചന കാലം ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യഹൂദ രാജാവായ ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യശയ്യാവ് പ്രവചിച്ചു എന്നും വേദപുസ്തകം യശയ്യാവിന്റെ പുസ്തകം തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 15-21 അധ്യായങ്ങളും 2 ദിനവൃത്താന്തം 26-30 അധ്യായങ്ങളും യശയ്യാവിന്റെ പ്രവചനത്തെക്കുറിച്ചും പ്രവചന കാലത്തെക്കുറിച്ചും ബൈബിളിൽ നിന്ന് വ്യക്തമായ ചരിത്ര രേഖ നൽകുന്നുണ്ട്. യശയ്യാ പ്രവചനത്തിലെ ക്രിസ്തു, അതായത് യേശു ക്രിസ്തുവിനെ യശയ്യാ പ്രവാചകൻ വരച്ചു കാണിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിലെ മറ്റേതൊരു പുസ്തകത്തെക്കാളും ആധികാരികമായി യശയ്യാ പ്രവാചകനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുള്ളത്. മശിഹായുടെ സ്വർഗീയ പരമാധികാരത്തെക്കുറിച്ച് 6:10 മശിഹയുടെ ജനനവും താഴ്മയും സംബന്ധിച്ച് 7:14, 9:6, 11:1 എന്നീ വാക്യങ്ങളിലും മശിഹയുടെ പരിശുദ്ധാത്മാവുള്ള ശുശ്രൂഷയെക്കുറിച്ച് 11:2 മശിഹയുടെ ദിവ്യ സ്വഭാവത്തെപ്പറ്റി 7:14 9:6 ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായി അവൻ ജനിക്കുമെന്ന് 11:1 നമുക്ക് പകരക്കാരനായി അവൻ ചെയ്ത വീണ്ടെടുപ്പിൻ പ്രവൃത്തിയെക്കുറിച്ച് 53-ാം മുഴുവനിലും, അതുപോലെ ദാസന്റെ ശുശ്രൂഷ അവൻ ചെയ്യുമെന്ന് 49-52 സവിസ്തരം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ചിന്തയ്ക്കായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതും നാം തെരഞ്ഞെടുത്തിരിക്കുന്നതുമായ തിരുവചന ഭാഗം യശയ്യാ പ്രവചനം 30-ാം അതിൻ്റെ 21, 22, 23 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായൊരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയുള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലിയിൽ വിസ്താരമായ മേച്ചിൽപ്പുറത്ത് മേയും. നിലവിടുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലുകൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെ നടക്കണം, നാളത്തെ കാര്യം സംബന്ധിച്ച് നാം എങ്ങനെ ചുവട് വയ്ക്കണമെന്ന് അറിയുവാൻ ഈ കാലത്ത് അനേകർ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോവുക മാത്രമല്ല, വെളിച്ചപ്പാടന്മാരുടെ അടുക്കലും ലക്ഷണം പറയുന്നവരുടെ അടുക്കലും ജ്യോത്സ്യന്മാരുടെ അടുക്കലും നാളുകളിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ കടന്നു ചെല്ലുന്ന ദശലക്ഷങ്ങളെ കൊണ്ട് നമ്മുടെ ഭാരതം നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ ജനമാകുന്ന നാം സ്തോത്രം, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും നാം നമ്മുടെ ഓരോ കാൽച്ചുവട് വയ്ക്കുമ്പോഴും കർത്താവിങ്കിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കിക്കൊണ്ട് നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഏതാണ് വഴി, ഏതിൽ തിരിയണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് നടക്കുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങളെയാണ് യശയ്യാ പ്രവാചകൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8:14 എഴുതിയിരിക്കുന്നത് പോലെ, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്ന എഴുതിയിരിക്കുന്നത് പോലെ, ദൈവത്തിന്റെ മക്കളായി ദൈവാത്മാവിൽ നടക്കുന്നതോടൊപ്പം റോമാലേഖനം 12:1 ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ എന്ന്. അത് പ്രിയപ്പെട്ടവരെ, ഓരോ മിനിറ്റിലും നാം മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുമെങ്കിൽ ഹല്ലേലൂയ, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാനിടയായിത്തീരും. അത് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവശബ്ദം കേട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ദേശത്ത് വലിയ ചില സംഭവ വികാസങ്ങൾ നടക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. നാം അങ്ങനെ ദൈവാത്മാവിനെ നടക്കുമ്പോൾ അതിന് 22-ാം വാക്യം പറയുന്നു, വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായൊരു വസ്തു പോലെ എറിഞ്ഞു കളഞ്ഞിട്ട് കളകയും പോയിക്കോ എന്ന് പറയുകയും ചെയ്യും എന്നവിടെ എഴുതിയിരിക്കുകയാണ്. അതെ, നാം ഒന്നും ചെയ്യാതെ, നാം അവയെ ശാസിക്കാതെ, നാം അവയെ കുറ്റം പറയാതെ, നാം അവയുടെ അടുക്കൽ കടന്നു ചെല്ലാതെ നാം ആത്മാവിനെ നടക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്ന മലിനാത്മാവ് ഓ വെളിച്ചപ്പാടത്തിൽ നിന്നും അല്ലെ വെളിച്ചപ്പാട് ആത്മാവ് പോയതായി അപ്പസ്തോല പ്രവൃത്തികൾ വായിക്കുന്നത് പോലെ ആ മലിനാത്മാവ് വിട്ടുപോവുകയും അതിനെക്കൊണ്ട് ഇനിയൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി അവർ തന്നെ അതിനെ നീക്കിക്കളഞ്ഞ് തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം വസിക്കുന്ന ശ്രീകോവിലാക്കി തീർക്കേണ്ടതിനും തങ്ങളുടെ മലിനതകളും പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദേവസ്ഥാനത്തിൽ അടുത്ത് വന്ന് ശുദ്ധീകരണം പ്രാപിച്ച് അനുതാത്തനൊക്കെയും നീക്കിക്കളയുമെന്നുമാണ് ദൈവത്തിന്റെ വചനം വളരെ ഖണ്ഡിതമായി ഇവിടെ പ്രസ്താവിക്കുന്നത്. അങ്ങനെ ഒന്നാം ദൈവത്തിന്റെ ജനം ദൈവാത്മാവിൽ നടക്കണം. രണ്ട്, ദേശം ഹല്ലേലൂയ മലിനതകളെ നീക്കി വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ദേശത്തിന് വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് 23 മുതലുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിനും അടയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും, അത് പുഷ്ടിയും സമൃദ്ധിയുള്ളതായിരിക്കുമെന്ന് പറയുകയാണ്. അത് ദേശം വലിയ സമ്പൽ സമൃദ്ധിയാലും പുഷ്ടിയാലും നിറയുമെന്ന് വചനം പറയുകയാണ്. അന്ന് നിന്റെ കന്നുകാലിൽ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങൾ മേയും, നിലമുടുന്ന കാളകളും കഴുതകളും ഓ മുറം കൊണ്ടും പല്ലുകൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നെന്ന് എഴുതിയിരിക്കുന്നു. അതെ, കാളയ്ക്കും കഴുതയ്ക്കും പോലും കൊടുക്കുന്ന തവിട് ഉമ്മിയുമല്ല, ഏറ്റവും നല്ല ധാന്യം ഉപ്പ് ചേർത്ത് സ്തോത്രം കാളയ്ക്കും കഴുതയ്ക്കും പോലും കൊടുക്കത്തക്കോണം ദേശം സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയാനിടയായിത്തീരും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ എല്ലാ വറുതികൾക്കും എല്ലാ ഇല്ലായ്മയ്ക്കും കാരണം നാം സൃഷ്ടിതാവായ ദൈവത്തിന് ഹൃദയം കൊടുക്കാൻ കഴിയാതെ നാം മലിനപ്പെട്ടു പോയതുകൊണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്കുള്ള ഒരു വലിയ മടങ്ങി വരവ് സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും നൽകുവാനിടയായി തീരട്ടെ. ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കേണ്ടതിനും ദൈവത്തോടുകൂടെ വിശുദ്ധവും നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഓരോ മിനിറ്റിലും പോകേണ്ടെന്ന വഴി കാണിച്ചു തന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവും രാജാവും ക്രിസ്തുവും രക്ഷിതാവുമായി ആണുകൊണ്ട് നമ്മുടെ ജീവിതം നിത്യ സ്വർഗത്തിലെത്തുമ്പോഴും നടത്താൻ അധികാരമുള്ള ആ യേശുവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ മലിന ചിന്തകളും എല്ലാ മലിനമായ പ്രവൃത്തികളും എല്ലാ ഹലലഹരി ഉപയോഗങ്ങളും എല്ലാ ശണ്ടയും കലഹവും വിദ്വേഷവും കോപവും വാഗ്വാദവും വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് പറ്റിച്ചേർന്ന് ഓ ജീവിതത്തിന്റെ സകല വഴികളിലും നിർമ്മലതയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേട്ട അങ്ങയുടെ മക്കളേവരെയും ഓ സർവശക്തനായ ദൈവത്തിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കാൻ അവർക്ക് കൃപ ചെയ്യണം. കൂടുതൽ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ.